പ്രാർത്ഥിച്ചു തുടങ്ങുമല്ലേ.
എന്താ പ്രാർത്ഥിച്ചു നമുക്ക് ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതുകൊണ്ടും തന്നെ കരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വതികളെ, അനുഗ്രഹകരമായ ഒരു സന്ധ്യയിൽ കൂടി ഞങ്ങൾക്ക് തിരുവുണ്ടാകെ അടുത്ത് വരുവാൻ ലഭിച്ചിരിക്കുന്ന സാവകാശത്തിനെ സ്തുതിക്കുന്നു. ജീവബോധനത്തിന്റെ ഞങ്ങളുടെ ഇന്നത്തെ കൂടി വരവിനെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണം. ഇത് കേൾക്കുകയും ഇതിൽ ഭാഗവാക്കുകളാകുകയും ചെയ്യുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുവചനത്തിലെ മർമ്മങ്ങൾ, അനുഗ്രഹീതമായ രഹസ്യാത്മക കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോഗിക്കുന്നതിനും അവിടെ നിയമകൃപ നൽകണമേ. ഞങ്ങളെ ശരിയായ വെളിച്ചത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. നിന്റെ വചനം ജീവന്റെ വചനമാകുന്നു എന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നുവല്ലോ. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കും സത്യപ്രകാശമായ നിന്റെ ദൈവീയ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ അന്ധകാരങ്ങളെ നീക്കി നല്ല വെളിച്ചത്തിൽ ജീവിക്കുവാനും നല്ല വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സ്ഥിരമായ ബുദ്ധിയോടും സ്ഥിരമായ വിശ്വാസത്തോടും കൂടി നിന്റെ സന്നദ്ധയിൽ നിങ്ങളായിരിക്കാനും നിങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധനാമ മഹത്വത്തിനും സഭയുടെ കെട്ടുപണിക്കും അനേകരുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും ഞങ്ങളൊന്ന് കൂട്ടുന്ന കൂടി വരുന്ന ഈ ഞങ്ങളുടെ ചർച്ചകളും ചിന്തകളും ഫലപ്രദമായ തീരുമാനത്തോളം നിങ്ങളെ സഹായിക്കണമേ. എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കണമേ, നടത്തണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്ന് നിന്റെ ദിവ്യപ്രകാശത്തിലേക്ക് നിന്റെ ആത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ പിതാവും പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരുഷം സ്വർഗത്തിലെ പോലെ ഭൂരിവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്രമം ഭാവി ഞങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ.
Thank you, Ajahn. This is Manoj Thomas wanting to welcome everyone to this today's session of Sribodhanam. By the grace of God, this is the last unit of the first ever POCE program of the Southwest Diocese of America. We have been able to conduct this program wonderfully over the last 3 years, and now we are to the last unit of the last book, Vela Shastra Vidyal by Reverend Father Dr. K.L. Matthew Vaidyanathan. And today's session will be led by Reverend Father Dr. Matthew Koshy, Vicar of St. Mary's Atlanta, as well as the Director of the Divibodhanam Program for the Diocese. Achin, we welcome you to the session along with everyone who is listening, and I pass the session on to you. Thank you, Achin.
Thank you, Manoj. മനോജ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഈ പഠനത്തിന്റെ ഒരു സമാപനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബുക്കിന്റെ യൂണിറ്റ് 4 നമ്മളിന്ന് എടുക്കുകയാണ്, ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന്റെ പ്രതീക്ഷ നമുക്ക് ഇതൊന്ന് തീർക്കാമെന്നുള്ളതാണ്. ഈ ഒരു ടെലി കോൺഫറൻസിന് അധികം പേരെ സംബന്ധിക്കുന്നില്ലെങ്കിൽ തന്നെയും അനേക ആളുകൾ ഇതിനകത്ത് കേൾക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അറിയുന്നൊരു സന്തോഷമുണ്ട്. അത് കൂടുതൽ ദൈവതാ മഹത്വത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച യൂണിറ്റ് 3 ആണ് നമ്മൾ എടുക്കുകയുണ്ടായത്. ബഹുമാനപ്പെട്ട ജി കെ മാത്യു അച്ഛനാണ് കൈകാര്യം ചെയ്തത്. ഈ യൂണിറ്റ് 3 നമ്മൾ കേട്ടത് പുത്രനാം ദൈവം എന്നുള്ളതാണ്. യൂണിറ്റ് 2 പിതാവായ ദൈവത്തെ കുറിച്ച് നമ്മൾ കേട്ടു. 3 പുത്രനാം ദൈവത്തെ കുറിച്ച് കേട്ടു. ഈ 4 പരിശുദ്ധാത്മാവായ ദൈവമാണ്, പരിശുദ്ധാത്മാവ് മിശ്രതൃത്വം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഗഹനമായിട്ടുള്ള വേദശാസ്ത്ര വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതായ പല കാര്യങ്ങളും ഉപരിപ്ലവമായ വലിയ ഉപരിതലത്തിൽ ഉള്ള ഒരു ചിന്തകളാണ് പലപ്പോഴും നമുക്കുള്ളത്. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അതിന്റെ അർത്ഥം കൂടുതൽ കണ്ടെത്താനും അങ്ങനെ കൂടുതൽ അർത്ഥം നമ്മൾ അറിയുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതയുള്ളവരായി തീരാനിടയാകും. നമുക്ക് ഒരു ഉപരിതലത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മാത്രമല്ല, ആഴമായ ഒരു ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ രൂപപ്പെടുത്തുവാനും വിശ്വാസത്തെ വളരുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വിവിധ വേദപുസ്തകത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ആരാണ്? വിശുദ്ധ തൃത്വത്തിൽ ഒരുവനാണ്, തൃത്വത്തിൽ മൂന്നാമനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു, വിശ്വസിക്കുന്നു. വിശുദ്ധ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉത്തരണാം ദൈവത്തെ കുറിച്ച് തന്നെ ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെയുള്ള വേദവിരീതങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ഈ ഒരു യൂണിറ്റിൽ ബഹുമാനപ്പെട്ട വൈദ്യനച്ഛനെ പരാമർശിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു എക്സിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് പഴയ നിയമം മുതൽ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭകാലത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആദിയുടെ ഒരു വിശദീകരണം, അതായത് ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തി എന്ന് പറയുന്ന ആരംഭം, ആ ആരംഭത്തിന്റെ വിശദീകരണത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു പരാമർശം അവിടെയുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾക്ക് പഴയ നിയമം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഒരു പൂർണമായ അല്ലെങ്കിൽ ഒരു ഒരു പൂർണമായ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും കാണുന്നില്ലെങ്കിൽ തന്നെ ഭാഗികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പലരെയും പ്രചോദിപ്പിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് പലരെ ആവർത്തിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ളതായിട്ടുള്ള വിവരണങ്ങൾ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം. പുതിയ നിയമത്തിലാണ് അത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പഴയ നിയമത്തിൽ ഇതാരംഭിക്കുന്നത് തന്നെ റൂവാഹ് പരിശുദ്ധാത്മാവ് തന്നെയോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ്. റൂവാഹ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, എബ്രായ പദമാണ്, സുറിയാനിലെ റൂഹ എന്ന് പറയുന്നു. നമ്മൾ റൂഹ എന്നുള്ള പദം നമുക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ള പദമാണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന്റെ അർത്ഥം എബ്രായ പദത്തിന്റെ ഹീബ്രു ഇതിന്റെ അർത്ഥം ശ്വാസം, കാറ്റ്, ആത്മാവ് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇതിനുള്ളത് റൂവാഹ് എന്ന് പറയുമ്പോൾ. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ തന്നെ ഈ വിശുദ്ധ തൃത്വത്തിന്റെ സൂചനകളായിട്ട്, തൃത്വത്തിന്റെ പ്രതീകങ്ങളായിട്ട് കാറ്റ്, ആത്മാവ്, ശ്വാസം എന്നിങ്ങനെയുള്ള പ്രതീകങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇത് പുതിയ നിയമത്തിൽ ഈ സുറിയാനിൽ ഉപയോഗിക്കുന്ന റൂഹ എന്നുള്ള പദം തന്നെയാണ് പഴയ നിയമത്തിൽ, അതായത് എബ്രായ ഭാഷയിൽ, പഴയ നിയമ എബ്രായ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, എബ്രായ ഭാഷയിൽ റൂവാഹ് എന്നുള്ള പദം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പഴയ നിയമത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ധാരാളം വാക്യങ്ങൾ റെഫറൻസ് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ കൊടുക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 11:4 ദൈവത്തിന്റെ ശ്വാസം എന്ന് പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 4:9 2 ശമൂവേലിന്റെ പുസ്തകം 22:16 പുറപ്പാട് പുസ്തകം 15:8 ഈ ഭാഗങ്ങളിലൊക്കെ ദൈവിക പ്രവർത്തനത്തിന്റെ മാധ്യമം എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറെ വാക്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ റൂവാഹ് എന്നുള്ള പദം ജനിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച് പഴയ നിയമം തന്നെ വ്യക്തമായ രൂപം നൽകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ന്യായാധിപന്മാര്, പ്രൊഫസർ, ജഡ്ജസ്, അതുപോലെ തന്നെ പ്രീസ്റ്റ്, ഇവരിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലാണ് അവർ അഭിഷേകം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശമൂവേലിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടത് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിൽ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16:13. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അത്ഭുതാവഹമായ കരവിരുത് പ്രകടിപ്പിച്ചതായിട്ട് ബസലേലിനെ കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 31:1-5 വാക്യങ്ങൾ. അവിടെയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ദാവീദിലുണ്ടായിരുന്നു, ബസ്രയേലിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ യോസേഫിലുണ്ടായിരുന്നു. ഫറവോന്റെ സ്വപ്നവും മറ്റും വെളിപ്പെടുത്തുവാനൊക്കെയുള്ള ഒരു കൃപാവരം ദൈവത്തിന്റെ ആത്മാവിലൂടെ യോസേഫിന് ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ പഴയ നിയമം അതിനെ കുറിച്ച് പഴയ നിയമം അത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പ്രചോദനം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതിന് കുറെ വാക്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കും, ധാരാളം വാക്യങ്ങളുണ്ട്, അത് എല്ലാം വായിക്കുന്നത് നമുക്ക് സമയം കിട്ടുന്നില്ല. പ്രചോദനം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വെളിപാടിന്റെ ഉറവിടം, വെളിപാട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഉൾക്കാഴ്ചകൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനിവിടെ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലും മനുഷ്യ ജീവിതത്തിലും യഹോവയുടെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടികർമ്മത്തിലും ആത്മാവ് പങ്കാളിയാണ്. മനുഷ്യന്റെ ഭൗതിക ജീവിതവും ബുദ്ധിപരമായ വ്യാപാരങ്ങളും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ആത്മാവ് ശ്രദ്ധിക്കുന്നു. ഇടപെട്ട് വ്യാപരിക്കുകയും മനുഷ്യരെ അമാനുഷിക തലങ്ങളിലേക്ക് ഉയർത്തുകയും ചിലപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ആനയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പ്രപഞ്ചത്തിലും സകല സൃഷ്ടിയിലും മനുഷ്യരിലും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ അഗ്നി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമായിട്ട് പഴയ നിയമം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തീ പോലെയാണ് ആത്മാവ് എന്ന് പറയുന്ന വാക്യങ്ങൾ ഹോശേയ പ്രവചനത്തിൽ 9:7 യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 11:2 അഗ്നിയാണ്, തീയാണ്. ഇപ്പം പുതിയ നിയമത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ തീ നാവുകൾ പോലെ കാണപ്പെട്ടു എന്ന് പറയുന്നത് അത് അവിടെ പറയുന്ന മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് തീ പോലെയാണ് എന്ന് പഴയ നിയമത്തിലുള്ള ധാരാളം വാക്യങ്ങൾ ഇവിടെ ബോധനപ്പെട്ട അച്ഛൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങൾ, തീ പോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പെൽസ് നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിലൂടെയാണ് ക്രിസ്തുവിന്റെ ജനനം. നമുക്കറിയാം മാതാവ് പരിശുദ്ധയായ കന്യാമറിയാമിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ച് അവളിൽ ഉരുവായി വചനം ജഡമായി തീർന്നു എന്നാണ് മനുഷ്യാവതാരത്തെ കുറിച്ച് ഇൻകാർണേഷൻ എന്ന് പറയുന്ന അതാണ് നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഡയറക്ടറായിട്ടുള്ള ഇടപെടലാണ് ക്രിസ്തുവിന്റെ ജനനത്തിൽ നമുക്ക് കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം പുതിയ നിയമത്തിൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. സക്രിയ പുരോഹിതന് ജനിക്കുവാൻ പോകുന്ന ആ മകൻ യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കും എന്ന് മാലാഹ അറിയിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:15 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരിക്കും എന്നുള്ള ഒരു എന്ന് മാലാഹ സക്രിയാവിനോട് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അരുളി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സക്രിയ ഒരു പ്രവചനം നടത്തും, ഒരു പാട്ട് പാടുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ഈ ഉച്ചരിക്കുന്നതായ വാക്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗീതം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വൃദ്ധനായ ശീമോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരുന്ന ശീമോനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പുതു നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളുകൾ പരിശുദ്ധാത്മാവിലൂടെയുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ഒരാൾ ജനിക്കുന്നു. ഇതൊക്കെ പുതു നിയമത്തിൽ യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന പ്രത്യേകതകളാണ്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കന്യാമറിയാവിന്റെ വദനിപ്പ്, ലഭിക്കുന്ന വദനിപ്പിൽ നീ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് മാലാഹ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടലിന്റെ ഒരു 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 പാരമ്യമാണ് യേശുവിന്റെ മാമോദിസായുടെ സമയത്ത് നടന്നത്. അത് നമുക്കറിയാം, സ്നാനം നടന്നതായ അവസരത്തിൽ പിതാവിന്റെ ശബ്ദം കേട്ടു, പുത്രൻ അവിടെ പ്രസന്റാണ്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുതി പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഫീസ്റ്റ് ഓഫ് എപ്പിഫനി നമ്മൾ പറയുന്നത് ഒരു പൗരസ്യ പാരമ്പര്യത്തിലെ ഒരു വലിയ പെരുന്നാളാണ്. കാരണം തൃത്വത്തിന്റെ ഒരു പൂർണ്ണമായ വെളിപ്പെടൽ, അത് മൂന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിട്ട് അവിടെ വെളിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രധാനമായ ഒരു പെരുന്നാളായിട്ട് പൗരസ്ത്യ സഭകളെല്ലാം തന്നെ ആചരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ക്രിസ്തുവിന്റെ മാമോദീസായി പരിശുദ്ധാത്മാ പ്രാപിച്ച രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി യേശു ക്രിസ്തു എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആ വാക്യങ്ങൾ അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ പരാമർശിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ യേശയ്യ പ്രവചനത്തിന്റെ 6:61 ഒന്നു മുതലുള്ള 2 വാക്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തില് നസറേത്ത് പ്രസംഗത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആത്മാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് മെസ്സിയ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മെസ്സിയ പ്രവചനം 61:1-2 വാക്യങ്ങളാണ് യേശുവിന്റെ നസറേത്ത് പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4:16 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന ഭാഗം, അത് അതിന്റെ സുവിശേഷങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:28 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 12:10 വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:31 മുതലുള്ളതായ വാക്യങ്ങൾ, ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. യേശു പറയുന്നു അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് സഭയുടെ ആരംഭകാലങ്ങളിൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ നിങ്ങൾ പീഡനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു വരുന്നതായ ഘട്ടങ്ങളിൽ അതേ കുറിച്ച് അവർക്ക് അറിവ് നൽകുമ്പോൾ അവിടെ പറയുന്നു അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്ന് പറയുന്ന ഭാഗങ്ങൾ, വിശുദ്ധ മർക്കോസ് സുവിശേഷം 13:11 വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:20 വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12:12 വാക്യം, പരിശുദ്ധാത്മാവ് മൂലം ദുരാത്മാക്കൾ പുറത്താക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:28 വാക്യത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:20 വാക്യത്തിലും അത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 11 പരിശുദ്ധാത്മ പ്രചോദനത്തെ പറ്റി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:36 വാക്യത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:43 വാക്യത്തിലും പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് യേശു ക്രിസ്തു പറയുന്നു. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:19 വാക്യം. അപ്പൊ നമ്മൾ സ്നാനം നടത്തുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. അപ്പോൾ ഇത് ഒരു വെറുതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല, യേശു ക്രിസ്തു തന്നെ അരുളി ചെയ്തിരിക്കുന്നതായ കാര്യങ്ങളാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് സ്നാനം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ തൃത്വത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശം അവിടെ ക്രിസ്തു തന്നെ നടത്തുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തി നാളിൽ പരിശുദ്ധാത്മ വ്യാപാരത്തെ കുറിച്ചുള്ള കർത്താവിന്റെ വാഗ്ദാനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ അതുവരെയും ഒരു കാര്യസ്ഥൻ വരുമെന്നുള്ള ഒരു പരാമർശം ക്രിസ്തു നൽകുന്നുണ്ട്. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്ന വാക്കുകളാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ എന്താ അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. അപ്പം ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടുകൂടി യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് സഭയോടുകൂടെ ഉണ്ട്, സജീവനായിട്ട് ലോകാവസാനത്തോളം നമ്മോടൊപ്പം ഉണ്ടെങ്കിലും സജീവമായി പ്രവർത്തിക്കാൻ തക്കുന്നുണ്ട്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസം നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒരു വിസിബിൾ പ്രസൻസ് ക്രിസ്തുവിന്റെ ഈ ലോകത്തിൽ ഇല്ലെങ്കിൽ തന്നെയും തന്റെ ആത്മാവിനെ അയക്കുമെന്നുള്ള ആ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. അത് അപ്പോസ്തല പ്രവർത്തികൾ, നമ്മൾ സുവിശേഷം കഴിഞ്ഞ പിന്നെ ആരംഭിക്കുന്ന അപ്പോസ്തല പ്രവർത്തികളാണ്. അപ്പോസ്തല പ്രവർത്തികൾ പരിശുദ്ധാത്മാവിന്റെ നടപടികളാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഇന്നും സഭയെ നയിക്കുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതനുസരിച്ചാണ് നമ്മുടെ സഭയുടെ തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മൾ കാണുന്നത്. സഭ ഒരു ഓർഗനൈസേഷനായിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ അല്ല, ഈ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് കർത്താവിന്റെ വാഗ്ദാനമാണ്. കർത്താവ് തന്നെ തന്റെ വാക്കുകൾ കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ പെന്തിക്കോസ്റ്റ് നാളിൽ നടന്നതായ സംഭവങ്ങൾ നമുക്കറിയാം. പുതിയ കാറ്റുണ്ടായി, അഗ്നി നാളുകൾ അവരുടെ മേൽ കാണപ്പെട്ടു, വിവിധ ഭാഷകളുടെ നൽവരം അവർക്ക് നൽകപ്പെട്ടു. അതാണ് പെന്തിക്കോസ്റ്റ് ദിനത്തിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തോടുകൂടി വലിയ കാറ്റിന്റേതായ ഇരമ്പൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അഞ്ഞു നാവുകൾ അവരുടെ മേൽ ആവർത്തിച്ചു. അവർക്ക് അന്യഭാഷകളുടെ നൽവരം ലഭിച്ചു. അനേക ഭാഷകൾ ഉള്ള ആളുകൾക്ക് അവിടെ കൂടിയിരുന്ന ആകാശത്തിൻ കീഴിൽ അനേക നാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായ ഭാഷകളിൽ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചു. ഇവരെ അപ്പോസ്തലന്മാർ കുറച്ച് ഈ അറിയാൻ പാടില്ലാത്ത ഭാഷകൾ വിളിച്ചു പറയുന്നു എന്നുള്ളതല്ല, അതിലുപരിയായി അവരെ ഉച്ചരിച്ചതായ കാര്യങ്ങൾ അവരവർക്ക് അവരവരുടെ ബുദ്ധിക്കനുസരണമായി അവരുടെ അറിവിനനുസരണമായിട്ട് അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. അത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഒരാൾ ഒരു ഭാഷ പറയുമ്പോൾ ആ ഭാഷ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ വ്യവഹാരം അവിടെ നടന്നു എന്നുള്ളതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെന്തിക്കോസ്റ്റ് ദിവസത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോഴ് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോ ഈയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പരിശുദ്ധാത്മാവാൽ പ്രചോദിതരായിട്ടാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിലാണ് നാം മാമോദിസ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിച്ചവരാണ്. നാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ നമ്മൾ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടതാണ്. നമ്മളുടെ ആ ഒരു ഒരു സമർപ്പണത്തോടുകൂടിയാണ് നാം ജീവിക്കേണ്ടത്. അപ്പൊ അത് പരിശുദ്ധാത്മാവ് വളരെ സജീവനായി ഇന്ന് സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ പറയുമ്പോൾ അതിനെ എന്താണ്, ആ പരിശുദ്ധാത്മാവിന്റെ ആധാരം എന്താണ്, ഇന്ന് സഭയെ നയിക്കുന്നത് ആരാണ്, നാം നയിക്കപ്പെടുന്നത് ആരിലാണ്, ഈ ഒരു ചിന്ത നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. പിതാവിനോടും പുത്രനോടും തുല്യനാണ് നമ്മൾ അക്കാര്യം നമ്മൾ പറയുകയുണ്ടായി. അത് ആദിമസഭ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ തൃത്വത്തിൽ ഒരുവനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അത് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഊന്നൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ മൂന്ന് ആളത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആണ് തൃത്വത്തിൽ ഒരുവനാണ് എന്നുള്ള ഒരു ഊന്നൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളോട് അനുബന്ധമായിട്ടുള്ള കുറെ വാക്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഓരോ കാര്യങ്ങളും പത്രോസ് പറയുമ്പോഴും മറ്റ് പത്രോസ് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ അവിടെയൊക്കെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങളെ അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഓരോ നിസ്സാരമായ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയോടും ശ്രദ്ധയോടും കൂടിയാണ് നടന്നിരുന്നത് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ ഓരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം. നാം മനുഷ്യരാണ്. മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഒക്കെ സഭയുടേതായ അതിന്റെ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അത് പരിശുദ്ധമാണ്, നിർമ്മലമാണ്. സഭയെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ ഒരു ചിന്ത നമുക്ക് വളരെ ആഴമായി നമ്മൾ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുകയുണ്ടായി ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മറ്റു കുറെ വാക്യങ്ങളിലൂടെ പ്രധാനപ്പെട്ട അച്ഛൻ കൊടുക്കുന്നുണ്ട്. അത് മുഴുവൻ നമുക്ക് വായിക്കുന്നതിന് സമയമില്ല. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത പാഠം പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിന്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വവും ദൈവത്വവും സംശയരഹിതമായി സ്ഥാപിക്കുന്ന പരിശുദ്ധനായ പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്ന് 10 പ്രാവശ്യം പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവെന്ന് 1 പ്രാവശ്യം പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് 1 പ്രാവശ്യം പറയുന്നുണ്ട്. ആത്മാവെന്ന് 110 പ്രാവശ്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് 15 പ്രാവശ്യം എന്നിങ്ങനെ പല പേരുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു, യേശുക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നു, ആത്മാവെന്ന് പറയുന്നു, പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഉപയോഗിച്ചതായ സംഖ്യകളാണ് ഞങ്ങളുടെ വായിക്കുണ്ടായത്. ഇത് ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു സംജ്ഞ അല്ലെങ്കിൽ ആ ഒരു അസ്തിത്വം, അത് ആ ആ ആ വ്യക്തിത്വം, ആ വ്യക്തിയാണ്, ആ വ്യക്തിയാണ് അതെല്ലാം പൂരിപ്പിച്ചിരിക്കുന്നത്. വിവിധമായ വാക്കുകൾ പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിശുദ്ധനായ പൗലോസിന്റെ ചിന്തകളിലൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൊക്കെ ഇത് എല്ലാം പരിശുദ്ധാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിലൂടെ പുതിയ ജീവൻ ലഭിക്കുന്നു, പുതിയ ജീവൻ ലഭിക്കുന്നു. അപ്പൊ ഒരു ക്രിസ്ത്യാനി ആത്മാവിനാൽ നയിക്കപ്പെടുമെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഗലാത്യ ലേഖനം 5:16 വാക്യത്തിൽ പറയുന്ന ഒരു ക്രിസ്ത്യാനി ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനും ആത്മാവിന്റെ വഴി നടക്കുന്നവനുമാണ്. അവന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് ആത്മാവിന് നടത്തുന്നതിനനുസരിച്ചായിരിക്കണം. ആത്മാവിനെ ആത്മാവിൽ നടക്കുന്നവനെ ജഡത്തിന്റെ മോഹങ്ങൾ കീഴ്പ്പെടുത്തുകയില്ല. ആത്മാവിലുള്ള ജീവൻ പുതു ജീവൻ പ്രാപിക്കുന്നത് വിശുദ്ധമാമോസായിലൂടെയാണ്. അപ്പൊ പലോസിന്റെ ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ, ഈ ഒരു 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 ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ജഡത്തെ അനുസരിച്ച് നടക്കുക. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനാണ്. ഈ ഒരു 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 വ്യതിരക്തമായ പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യങ്ങൾ, പരിശുദ്ധനായ പൗലോസിന്റെ ആശയ വൈരുദ്ധ്യങ്ങളല്ല, ആശയ വിഗതികൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആത്മാവിന്റെ അച്ചാരം, മഹത്വത്തിലേക്കുള്ള പ്രവേശനം, ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ സ്നേഹമാണ് ഏറ്റവും വലിയ വരം. അപ്പൊ വരങ്ങൾ പ്രവചനപരമുണ്ട്, ഭാഷാപരമുണ്ട്, പല തരത്തിലുള്ള ദാനങ്ങളുണ്ട്, സൗഖ്യമാക്കുവാനുള്ളതായിട്ടുള്ള കഴിവുണ്ട്, ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്, വിശ്വാസമുണ്ട്. ഇതെല്ലാം ആത്മാവിന്റെ വരങ്ങളായിട്ട് പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഈ വരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ് എന്നുള്ളതാണ്. അത് പ്രവചനപരം, ഭാഷാപരം, അത്ഭുതങ്ങൾ ഇതെല്ലാം നമ്മൾ ആ വാക്യങ്ങൾ നമുക്കറിയാം. 1 Corinthians 15:13 വായിക്കുമ്പോൾ എനിക്ക് ഭാഷാപരമുണ്ടെങ്കിലും പ്രവചനപരമുണ്ടെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരമുണ്ടെങ്കിലും സൗഖ്യമാക്കാനുള്ള വഴിയുണ്ടെങ്കിലും സ്നേഹമില്ലായെങ്കിൽ ഏതുമില്ല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ ദാനം അല്ലെങ്കിൽ വരമെന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് 1 Corinthians 13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5:22 ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ഫലങ്ങളും ഫലങ്ങളും ഉണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടേണ്ടതാണ്. നാം പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ അത് നയിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മൾ പരിശുദ്ധാത്മാ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വരങ്ങൾ നമ്മുടേതായ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ മഹത്വം മറ്റുള്ളവർക്ക് കാണിക്കുന്നതിനോ അല്ല, ദൈവം ആ മഹത്വത്തിന് വേണ്ടി സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വരങ്ങൾ, ആത്മാവിന്റെ വരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, വൈവിധ്യമായ വരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നാം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് ആ നിലയിൽ നാം നമ്മിൽ കൂടെ പുറപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് സാധിക്കണം. അന്യഭാഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അന്യഭാഷ ആണ് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ആ നിലയിൽ മുൻപോട്ട് പോകുന്ന ആധ്യാത്മിക മാർഗങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഒക്കെ ധാരാളമുണ്ട്. ഈ അന്യഭാഷകള് അന്യഭാഷ എന്നുള്ളത് നടന്നിട്ടുള്ള കാര്യമാണ്. പുതിക്കൊക്കെ ദിവസത്തിൽ നടന്നു, അതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ അന്യഭാഷയാണ് എല്ലാ വരങ്ങളെക്കാളിലും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ദിവസം പറയുന്നില്ല. അപ്പൊ അന്യഭാഷകൾ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മനസ്സിലാക്കാൻ പറയുന്നതാണ് എനിക്കിഷ്ടമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അന്യഭാഷയുടെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അന്യഭാഷക്കാരൻ ഉണ്ടാതിരിക്കട്ടെ എന്ന്, സഭയിൽ ഉണ്ടാതിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്യഭാഷയാണ് ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരത്തിന്റെ തെളിവ് എന്ന് വേദവസ്ത്രത്തിൽ എന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. കർത്താവ് അന്യഭാഷ സംസാരിച്ചിട്ടില്ല, ഭീയന്മാർ ആരും അന്യഭാഷ സംസാരിച്ചതായിട്ട് ദിവസം പറയുന്നില്ല. സഭയുടെ ചരിത്രത്തിൽ ഈ പിതാക്കന്മാരും പരിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ അന്യഭാഷകൾ സംസാരിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ അന്യഭാഷകളുടെ ഉപയോഗം എന്ന് പറയുന്നത് അന്ന് പെന്തിക്കോസ്റ്റ് ദിവസത്തിൽ അവിടെ കൂടിയിരുന്നവർക്ക് എന്താണ് ഇവർ പറയുന്നത്, ഇവർ പറയുന്ന സുവിശേഷം, ആ നല്ല വാർത്ത അവരുടെ ഭാഷകൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്, അവരുടെ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ അതിന്റെ ഭാഗം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നതാണ്. അല്ലാതെ അറിയാൻ വയ്യാത്ത കുറെ പദങ്ങൾ അവരുച്ചരിച്ചു എന്നുള്ളതല്ല. അതുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അവസരങ്ങളിലാണ് ഈ ഭാഷാവരം പ്രകടമായതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഒന്ന് അപ്പോസ്തലൻ പറഞ്ഞ രണ്ടാം അധ്യായത്തിലെ പെന്തിക്കോസ്തി നാളിൽ നമ്മളിപ്പോൾ പറഞ്ഞതായ സംഭവം നടന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പത്താം അധ്യായം വായിക്കുമ്പോൾ പ്രജാതികൾക്കായി സഭയുടെ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ അന്യഭാഷ നൽവരം ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായത്തിൽ യഹൂദന്മാർ സഭയിൽ അംഗമായിരുന്നപ്പോൾ ആയിത്തീർന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാ അന്യഭാഷ നൽവരം നൽകപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് ഭാഗങ്ങളിൽ മാത്രമേ, മൂന്ന് അവസരങ്ങളിൽ മാത്രമേ ഈ ഭാഷാവരം പ്രകടമായി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പം കർത്താവ് അന്യഭാഷ പറഞ്ഞില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവർ പറയണമെന്ന് പറഞ്ഞതുമില്ല. അപ്പൊ ഇത് മറ്റെല്ലാ പ്രവചനവരത്തെക്കാളും അല്ല മറ്റെല്ലാ വരത്തെക്കാളും വലുതാണ് അന്യഭാഷ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 14:4 വാക്യത്തിൽ പ്രവചനവരമാണ് ഭാഷാവരത്തെക്കാൾ വലുതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്യഭാഷയിൽ 1000 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ ഭംഗിയായും ബുദ്ധിയായും 5 വാക്യങ്ങൾ സംസാരിക്കുന്നതാണ് ഫലപ്രദമെന്ന് വിശുദ്ധ പൗലോസ് ലേഖനം പ്രഖ്യാപിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 14:19 വാക്യത്തിലും 13:8 വാക്യത്തിലും 14:6 വാക്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പാഠം 3 പാറക്ലീത്ത വിശുദ്ധ യോഹന്നാന ദർശനം എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്. ഇവിടെ ഈ പാറക്ലീത്ത മലയാളത്തിലാണ് പാറക്ലീത്ത അല്ലെങ്കിൽ പാറക്ലീറ്റോസ് എന്ന് പറയുന്നതായിട്ടുള്ള ആ വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാന്റെ ദർശനത്തിൽ പാറക്ലീത്ത എന്ന പദത്തിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും 1 യോഹന്നാൻ 2:1 എന്നീ ഭാഗങ്ങളിൽ 4 പ്രാവശ്യവും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ ആത്മാവ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവെന്ന എന്നീ പേരുകളിലും വിശുദ്ധ തത്വത്തിലെ 3 ആളത്വത്തെ വിശുദ്ധ യോഹന്നാൻ വിളിക്കുന്നു. ഈ പേരിലാണ്, പാറക്ലീത്ത എന്നുള്ള പേരിലാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സാക്ഷ്യം, യോഹന്നാൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ മാമോദിസയുടെ സമയത്ത് കണ്ടതായ കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ നൽകുന്ന സാക്ഷ്യമാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1:29-35 വരെയുള്ള വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് വരുന്നതായിട്ട് യോഹന്നാൻ നൽകുന്ന സാക്ഷ്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീണ്ടും ജനനം എങ്ങനെയെന്ന് കർത്താവ് നിക്കോദിമോസ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള ഭാഗമാണ് നമ്മൾ പറയുന്നത്. യോഹന്നാന്റെ ദർശനങ്ങളാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തെ കുറിച്ച് പറയുന്നു. സത്യത്തിന്റെ ആത്മാവ് പാറക്ലീത്ത എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും ജനനത്തെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം 3 ഈ കർത്താവ് നിക്കോദിമോസിനോട് വിശദീകരിച്ചു കൊടുക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വെള്ളത്താലും ആത്മാവായും വീണ്ടും ജനിക്കണമെന്ന് നിക്കോദിമോസിനോട് പറയുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് വീണ്ടും ഒരു മനുഷ്യൻ ജനിക്കുന്നത് നിക്കോദിമോസ് ചോദിക്കുന്നതായിട്ടുള്ള ഭാഗമൊക്കെ നമുക്കറിയാം. അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യോഹന്നാൻ സുവിശേഷം 4:10 വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുമ്പോൾ അവിടെ സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണമാണ്. കർത്താവ് സമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചതായ അവസരത്തിൽ അവൾ സംസാരിക്കുന്നയാള് പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ അവനോട് ജലം ചോദിക്കുമായിരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള വാക്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി തൃപ്തിപ്പെടുത്തുന്ന ജീവജലം എന്നാണ് ആ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. ജീവജലം എന്ന് പറയുമ്പോൾ ജലം കൊടുക്കും, നിത്യമായ അവളുടെ ദാഹത്തെ മോചിപ്പിക്കുന്ന ജലം കൊടുക്കുമെന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ആശയം പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന്റെ ആ വ്യാപാരത്തെ ആണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ വിശേഷം 14-ാം അധ്യായത്തിൽ ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളോട് കർത്താവ് പറയുന്നു, സമരിയക്കാരത്തിയോട് പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇതെല്ലാം യോഹന്നാന സുവിശേഷത്തിൽ പരിശുദ്ധ റുഹായെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആത്മാവിലും ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള വാക്യം നമ്മൾ കാണും. അതുപോലെ തന്നെ ലോകത്തിലേക്ക് ഒഴുകി പടരുന്ന നദി എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം, അതായത് കർത്താവ് നിന്നുകൊണ്ട് ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, ജീവജല നദി ശിഷ്യന്മാരിലേക്കും ലോകത്തിലേക്കും ഒഴുകും എന്ന് കർത്താവ് വ്യക്തമാക്കി. എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. യോഹന്നാന സുവിശേഷം 7-ാം അധ്യായം 37 മുതലായ വാക്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ജീവജലം അത് ആത്മാവിന്റെ പ്രതീകമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ സൂചിപ്പിക്കുന്നു. ജീവജല നദി ശിഷ്യന്മാരിലേക്കും ലോകത്തിലേക്കും ഒഴുകുമെന്ന് യേശുക്രിസ്തു സൂചിപ്പിക്കുന്നതിലൂടെ ആത്മാവിന്റെ വരവിനെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള പഠിപ്പിക്കലായിട്ട് ഈ ഭാഗം വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് അച്ഛനിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പാരക്ലീറ്റ എന്ന പദത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ. പാരക്ലീറ്റോ വിളിക്കപ്പെട്ടവനും ബാധിക്കുന്നവനും എന്നാണ് അതിന്റെ അർത്ഥം. വിളിക്കപ്പെട്ടവനും ബാധിക്കുന്നവനും, അവൻ ബാധിക്കുന്നവനാണ്. അപ്പൊ ഒരാളിനെ പാരക്കലയോ എന്ന ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം, അതിന്റെ മൂലഭാഷയിലുള്ള അർത്ഥം കോൾ നിയർ എന്നാണ്, അടുക്കലേക്ക് വിളിക്കുക എന്നാണ്, അല്ലെങ്കിൽ അടുക്കലേക്ക് വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട്. വൺ കോൾ ടു ദ സൈഡ് ഓഫ് എന്നാണ്, അടുക്കലേക്ക് വിളിക്കപ്പെട്ടവൻ എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. അഭിഭാഷകൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ പാരക്ലീറ്റോസ് എന്നുള്ള പദം പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഈ പദം ഉപയോഗിച്ച് വന്നു, ബാധിക്കുന്നവൻ, അടുക്കലേക്ക് വിളിച്ചവന് വേണ്ടി ബാധിക്കുന്നവൻ, വൺ കോൾ ടു ദ സൈഡ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഭാഗങ്ങൾ നമ്മൾ ബോധിക്കുന്നത്. അപ്പൊ നമുക്ക് മധ്യസ്ഥനാണ്, പരിശുദ്ധാത്മാ ഒരു മധ്യസ്ഥനാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സഹായി, കാതു സൂക്ഷിക്കുന്നവൻ, മധ്യസ്ഥൻ തുടങ്ങിയ അർത്ഥങ്ങളും ഈ പദത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് ഈ പാരക്ലീറ്റോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം തന്നെ അവിടെ വ്യംഗമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു അഡ്വക്കേറ്റ് ആണ് പരിശുദ്ധാത്മാവ്, ഒരു കാര്യസ്ഥനാണ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ ആശ്വാസപ്രദമാണ്, കംഫോർട്ടറാണ്. യോഹന്നാന ലേഖനത്തിൽ 1 യോഹന്നാൻ 2:1 യേശുവിനെ പാരക്ലീറ്റോ എന്ന് വിളിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യരാശിക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ക്രിസ്തു എന്ന് സാധിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ പാരക്ലീറ്റോസായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അത് കുറെ വാക്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ കൊടുക്കുന്നുണ്ട്. ഒരു കംഫോർട്ടർ എന്നുള്ള നിലയിലാണ്, ആശ്വാസപ്രദനാണ്, ആശ്വാസപ്രദനെ അയക്കും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, തന്റെ വാക്കുകളിലൂടെ തന്നെ പറയുന്നുണ്ട്, ആശ്വാസപ്രദം നിങ്ങളുടെ അടുത്ത് വരികയില്ല. കാര്യസ്ഥനെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവ്, അത് യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാന്റെ ദർശനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതിനെ യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ പഠിപ്പിക്കുന്നവനാണ്, അവൻ ക്രിസ്തുവിനുമായിട്ട് സാക്ഷ്യം വഹിക്കുന്നവനാണ്, അവൻ ലോകത്തെ ന്യായം വിധിക്കുന്നവനാണ്, ഉപദേശിക്കുക, ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക എന്നീ അർത്ഥങ്ങളും പാറക്കീത്ത എന്ന പദം കൊണ്ട് യോജിക്കുന്നു. വേറൊരു കാര്യസ്ഥൻ, ഇപ്പോ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ ആശയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഞാൻ പോവുകയാണ്, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള ഭാഗം. വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിലെ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാറക്കലീത്തായും ശിഷ്യന്മാരും, ശിഷ്യന്മാർക്ക് പാറക്കലീത്തായുടെ വാഗ്ദാനം നൽകി. എന്താണ് വാഗ്ദാനം? അപ്പോസ്തലന്മാരുടെ വസിച്ച് അവരെ നയിക്കുന്നത്, അവരെ നയിക്കുവാനായിട്ട് പോകുന്നത്, നിങ്ങൾ എന്ത് പറയണം എന്ന് നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, നിങ്ങളെ അധികാരികളുടെ അടുക്കൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് പറയുമെന്ന് പറയണം, ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് നൽകപ്പെടും, ആത്മാവ് നിങ്ങൾക്ക് നൽകും, ആത്മാവ് നിങ്ങളെ നയിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് ആണ് ശിഷ്യന്മാരെ നയിക്കുന്നത് എന്നുള്ളൊരു വാഗ്ദാനം ക്രിസ്തു നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർക്ക് ശക്തി നൽകി അവരെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണെന്നുള്ള ഒരു ഉദ്ബോധനം, ഒരു വാഗ്ദാനം യേശുക്രിസ്തു നൽകുന്നതായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:39 14:16 ഒക്കെ ഈ പാറക്കളിത്ത ശിഷ്യന്മാരെ നയിക്കുന്നവരാണ് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:24-26 പിതാവാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്, പക്ഷെ പുത്രന്റെ നാമത്തിലും പുത്രൻ മുഖാന്തരവുമാണ് അയച്ചത്. ഓരോ വ്യക്തിക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. പരിശുദ്ധാത്മാവിലാണ് ഓരോ ക്രിസ്ത്യാനി ജനിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:8. അപ്പം ഓരോ വിശ്വാസി ഉറപ്പിക്കുക എന്നുള്ളതാണ്, ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 14:25-26 നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:12-15 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ മനുഷ്യവതാര രഹസ്യങ്ങളെ കുറിച്ച് കൂടുതൽ വെളിച്ചം നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നത്. അപ്പോ മനുഷ്യവതാര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതൊരു ഒരു മിസ്റ്ററിയാണ്. അപ്പൊ അത് അതിനെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. സകല സത്യത്തിലും നയിക്കുന്നവനാണ്. അപ്പൊ 16:12-15 വാക്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് അറിയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവന് സകല സത്യവും നിങ്ങളെ അറിയിക്കും, നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ സത്യം നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്കിന്ന് അഗോചരമായിരിക്കുന്നത്, നിങ്ങൾക്കിന്ന് അഗമ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അവൻ നിങ്ങളെ നയിക്കും, അവൻ നിങ്ങളെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകും. നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. ശത്രുക്കളുടെ മുമ്പ് നിങ്ങൾ ഹീരിക്കളാകേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരു വലിയ വാഗ്ദാനം യേശു നൽകുന്നതായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ, യോഹന്നാന്റെ ദർശനത്തിലൊക്കെ ധാരാളമായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ വെളിപാട് 16:13-14 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ വെളിപാടിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. ക്രിസ്തുവിന്റെ വെളിപാട് പിതാവിൽ നിന്ന് ആരംഭിക്കുകയും പുത്രനിൽ കൂടി പരിശുദ്ധാത്മാവിൽ പൂർണ്ണപ്രാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ കൂടിയുള്ള വെളിപാടിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യാത്മക വശങ്ങൾ വിശുദ്ധ സഭയ്ക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, സഭയ്ക്ക് ക്രിസ്തുവിന് വെളിപാട് നൽകുന്നത് എന്നുള്ളതും ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നതെന്ന് യോഹന്നാൻ പറയുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 15:26-27 വാക്യങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുന്നവനാണ്. 16:7-11 വാക്യങ്ങൾ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്, പാപനിരുദ്ധമായ ലോകത്തെ വിധിക്കുന്നവൻ കൂടിയാണ് പരിശുദ്ധാത്മാവ്. അല്ലേ, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടക്കുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്നവനാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്? പരിശുദ്ധാത്മാവ് ഏതെല്ലാം നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് യോഹന്നാന്റെ ദർശനങ്ങളിലൊക്കെ വളരെ വളരെ ആഴമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായി യുക്തിഭദ്രമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യം വരുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പാഠം 4, പരിശുദ്ധാത്മാവ് ആദിമസഭയെ വീക്ഷണം. ആദിമസഭ എന്താണ് പരിശുദ്ധാത്മാവ് കുറിച്ച് വീക്ഷിച്ചിരുന്നത്? പരിശുദ്ധാത്മാവിൽ ഉള്ള സഭയുടെ ആദിമസഭയുടെ വിശ്വാസവും ജീവിതവും എന്തായിരുന്നു എന്നാണ് ഈ പാഠം 4 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ, പുതിയ ഇസ്രായേലാണ് സഭ. ആ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെടുത്തിയാണ് സഭയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് വഴി നടത്തുന്നവരാണ്. തലയിൽ കൈവച്ചും തൈലാഭിഷേകം നടത്തിയും അപ്പോസ്തല പ്രവർത്തികൾ 5:15, 9:8, 19:1-7 വരെയുള്ള വാക്യങ്ങളിൽ തലയിൽ കൈവച്ച് ആത്മാവിന്റെ ദാനം നൽകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ തൈലാഭിഷേകം നടത്തുന്നതിനെ കുറിച്ച് പറയുന്നു. യാക്കോബിന്റെ ലേഖനം 5:14 അവിടെ തൈലാഭിഷേകത്തിൽ കൂടി ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നു, സൗഖ്യം ഉണ്ടാകുന്നു എന്നുള്ള ഭാഗം നമുക്ക് കാണുന്നുണ്ട്. ഇത് ആദ്യം സഭയിൽ നടന്നിരുന്നതായിട്ടുള്ള പാരമ്പര്യങ്ങളാണ്, രീതികളാണ്. അത് ഇന്ന് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അന്നത്തെ സഭയിലും ഈ തലയിൽ കൈവയ്ക്കുന്നതും തൈലാഭിഷേകത്തിൽ കൂടിയും
വിശുദ്ധ മോറോന വിഷയത്തിൽ കൂടിയൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുന്നു എന്നുള്ളത് അത് വേദവസ്തു അടിസ്ഥാനപരമായിട്ടുള്ള ആദിമ സഭയിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങളുടെ പിന്തുണയാണ്. അല്ലാതെ ഒരു പിൽക്കാല സഭയുടെ ഒരു 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 ഡെവലപ്മെന്റ് അല്ലാതെ അത് അത് വേദവസ്തു അടിസ്ഥാനമായിട്ട് അപ്പോസ്തലന്മാർ ചെയ്തിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും സഭയിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കഴിയണം. സഭയിലും വ്യക്തികളിലും നിരന്തരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനം സഭയിലൂടെ ക്രിസ്തുനാമത്തിന് ആശീർവാദം ആത്മാവ് ഉത്ബോധിപ്പിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും വഴി നടത്തുന്നവനുമാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്നവനാണ്. സകലത്തെ ജീവിപ്പിക്കുന്നവനും പുതുതാക്കുന്നവനുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദിസാ മുക്കുകയും സഭാങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നതായി പുതുനിയമം വെളിച്ചെളിയിക്കുന്നു. തിരുമത്താറത്ത് വിശേഷം 20:28-19 2 Corinthians 13:13-14 അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം മുക്കുന്നതായിട്ടും ആശീർവദിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ആദിമ സഭയിൽ നടന്നിരുന്നതാണ്. അതിന്നും സഭയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നമ്മളിന്ന് മാമോദിസാ മുക്കുമ്പോഴും പിന്നാര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം മുങ്ങുന്നു അല്ലെങ്കിൽ മാമോദിസാ മുങ്ങുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ സ്നാനം നടത്തുന്നത്, മാമോദിസ നടത്തുന്നത്. പരിശുദ്ധാത്മ ദാനം സഭയിൽ കൂടി. അപ്പോ നമ്മള് സഭ ജീവിതത്തിൽ കൂടി ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ സ്വ പ്രവർത്തികളിലും ആദിമ സഭയിലും അത് ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. റോമിലെ വിശുദ്ധ ക്ലിനിയസിന്റെ, അതായത് 100 AD ഒന്നാം ലേഖനത്തിൽ 10 പ്രാവശ്യവും രണ്ടാം ലേഖനത്തിൽ 1 പ്രാവശ്യവും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്നു. ഫിലാദൽഫിയക്കാർക്ക് അന്ത്യോക്കിലെ വിശുദ്ധ ഇഗ്നാസിയോ ലേഖനത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു: ജഡത്തിൽ എന്നെ വഞ്ചിക്കുന്നതിന് ആരെങ്കിലും ആഗ്രഹിച്ചേക്കാം, പക്ഷെ ആത്മാവ് വഞ്ചിക്കപ്പെടുന്നില്ല. ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നുവെന്ന് ആത്മാവിന് അറിയാം. ആത്മാവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ് എന്ന് അന്ത്യോക്കിയ വിശുദ്ധ ഇഗ്നാസിയോ ശ്രേണി 35 മുതൽ 110 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഇഗ്നാസിയോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ആലയമാകുന്ന സഭയുടെ ചുറ്റുമണിക്കുള്ള കല്ലുകളാണ് വിശ്വാസികൾ എന്നും ആ കല്ലുകളെ പരിശുദ്ധാത്മാവാകുന്ന കരടുകൊണ്ട് കൂട്ടി യോജിച്ചിരിക്കുന്നുവെന്നും എഫേസ്യർ ലേഖനം 2 ലേഖനത്തിൽ വിശുദ്ധ ഇഗ്നാസിയോസ് എഴുതുന്നു. അപ്പോ നാമെല്ലാം ജീവനുള്ള കല്ലുകളാണ്, ദൈവത്തിന്റെ സഭയുടെ മന്ദിരമാണ്, ആ മന്ദിരത്തിലെ കല്ലുകളാണ് നാം. ആ കല്ലുകളെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന കരടുകളാണ്. അത് അത് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഇഗ്നാസിയോസ് പറയുന്നു. ഇങ്ങനെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. സർവത്തെയും സൃഷ്ടിച്ച നിത്യനായ പരിശുദ്ധാത്മാവ് താൻ തന്നെ തെരഞ്ഞെടുത്ത ഒരു ശരീരത്തിൽ വന്ന് വസിച്ചു വന്ന് കർമാസിന്റെ ഇടയൻ എന്ന കൃതിയും ചൂണ്ടിക്കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നാം എന്നുള്ളതായ ആശയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പഴയ നിയമത്തിൽ അല്ല പുതിയ നിയമത്തിലെ പ്രധാനമായിട്ടുള്ള ആശയങ്ങളാണ്. നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കും. ഈ ഒരു ആശയങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദിമ സഭയിലെ പിതാക്കന്മാരൊക്കെ തന്നെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ശക്തമായി പരിശുദ്ധ സഭയിലും വിശ്വാസികളിലും നടക്കുന്നുണ്ട്, അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് അവരുടെ ലേഖനങ്ങളിലും എഴുത്തുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഡിഡാക്ക് എന്ന് ചുരുക്കി പറയാവുന്ന 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കുന്ന പ്രാചീന രേഖയിൽ ക്രിസ്തുനാമത്തിൽ മാമോദിസാ മുക്കേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിച്ചിരിക്കുന്നു. അത് ആദിമ സഭയിൽ തന്നെ അത് നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ മാമോദിസാ മുക്കുക. ഒഴുക്കുള്ള വെള്ളം ലഭ്യമല്ലെങ്കിൽ നിശ്ചല ജലത്തിലാകാം, തണുത്ത വെള്ളത്തിൽ സാധ്യമല്ല എങ്കിൽ ചൂടുവെള്ളത്തിലുമാകാം. ഇവയൊന്നും അല്ല എങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 300 പ്രാവശ്യം തലയിൽ വെള്ളം കോരി ഒഴിക്കുക എന്നും അദ്ദേഹം ഇടാക്ക എന്നുള്ള ലേഖനത്തിൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ എന്നുള്ള പ്രാചീന രേഖയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയിവിടെ പറയുന്നത് വേദവിരീതങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ആദിമ കാലഘട്ടത്തിൽ ആദിമ സഭയിലുണ്ടായിരുന്ന വേദവിരീതങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് താൻ തന്നെയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ AD 160 ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സൈമൺ മാഗസ് എന്നുള്ള ആളായിരുന്നു. വാലന്റീനസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 160 മരിച്ചു. അദ്ദേഹം ഈ ഗ്നോസ്റ്റിക് ചിന്താഗതിക്കാരനായിരുന്നു, ജ്ഞാനവാദ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പരിശുദ്ധാത്മാവാണ് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ പ്രപഞ്ചത്തിനും സൃഷ്ടാവിനും ഇടയ്ക്കുള്ള മധ്യവർത്തികളിലൊന്നായി പരിശുദ്ധാത്മാവിനെ കണ്ടു. തെറ്റായ ജ്ഞാനത്തിൽ ഉണ്ടാകുന്ന തിന്മയെ എതിർക്കുന്നതിന് ക്രിസ്തുവിനോടൊപ്പം പോരാടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ജ്ഞാനവാദം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാനായിട്ട് ഗ്നോസ്റ്റിസിസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് മനുഷ്യന് അസാമാന്യമായ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പം ആ ജ്ഞാനത്തിന് എതിരായി ഉണ്ടാകുന്ന തിന്മയെ എതിർക്കുന്നവനാണ്, ക്രിസ്തുവിനോടൊപ്പം പോരാടുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ആശയം അവിടെ പറയുന്നു. അത് ഒരു 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 വൈകൃതമായിട്ട് ഒരു ഒരു പ്രവർത്തഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിട്ടാണ് സഭ അതിനെ കാണുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൊണ്ടാനാസ് എന്ന് പറയുന്ന ഒരാൾ ഏഷ്യ മൈനറിൽ ഫ്രുഗിയായി 2nd century ജീവിച്ചിരുന്ന ആളാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വേദപരീതമാണ് മൊണ്ടാനാസ് എന്ന ആളാണ് ഇതിന്റെ ഒരു 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 ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് നടിക്കുകയും അപരിചിതമായ വാക്കുകൾ ഭീകരമായി ഉച്ചരിക്കുകയും വികാരതീവ്രമായ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്ന ഇയാൾ 3 വഴിപാടുകൾ നടത്തിയിട്ടുള്ളതായി സ്വയം പ്രഖ്യാപിച്ചു. 1 പഴയ നിയമത്തിലെ യഹോവ, 2 പുതുനിയമത്തിൽ യേശുക്രിസ്തു മൂലമുള്ള വഴിപാട്, 3 മൊണ്ടാനാസിൽ കൂടെയുള്ള ആത്മാവിന്റെ വഴിപാട്. അപ്പൊ അയാളിൽ കൂടെ തന്നെ ഒരു ആത്മാവ് വഴിപെട്ടു എന്ന് പറയുന്നുണ്ട്. അതിൽ വൈകൃതങ്ങളാണ്. അത് അതിലെ ഒരു തെറ്റായ രീതിയിൽ അദ്ദേഹത്തിൽ കൂടി ആത്മാവിന്റെ വഴിപാട് സംഭവിച്ചു. വഴിനിയമത്തിൽ യഹോവ വെളിപ്പെട്ടു, പുതിയമത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു, 3 അദ്ദേഹത്തിൽ കൂടി, അതായത് മൊണ്ടാനാസിൽ കൂടി ആത്മാവ് വെളിപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. അതുപോലെ തന്നെ മൊണാർക്കിയൻ സിദ്ധാന്തം എന്ന് പറയുന്നത് ദൈവം ഏകനാണ് എന്ന വാക്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് 2nd century ഒടുവിൽ സഭയിൽ ഉണ്ടായ ഒരു വേദവ്രീതമാണ്. 2nd century അവസാനമായിട്ടുണ്ടായിട്ടുള്ളതാണ്. പ്രധാനമായിട്ടുള്ള ചിന്താഗതിയുടെ വക്താക്കളായിട്ടുള്ള രണ്ടു പേരെ കുറിച്ച് പറയുന്ന ഫ്രാക്സിസ് നോക്സസ് എന്ന് പറയുന്ന രണ്ടു പേരാണ് അതിന്റെ പ്രധാന വക്താക്കൾ. അവര് പറഞ്ഞിരുന്നത് പിതാ പുത്രനെയും പരിശുദ്ധാത്മാവിനെ പിതാവിനോട് തുല്യരാക്കുകയും പഴയ നിയമകാലത്ത് യഹോവയായും പുതിയ നിയമകാലത്ത് ക്രിസ്തുവായും ക്രിസ്തുവിന് ശേഷം പരിശുദ്ധാത്മാവായുമാണ് ദൈവം വെളിപ്പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ആളത്വവും ദൈവത്വവും വ്യക്തിമാക്കുന്നതിൽ വെളിപ്പെട്ടു. അപ്പോ ഈ ഒരാൾ തന്നെ പഴയ നിയമത്തിലും ഒരാൾ തന്നെ പുതിയ നിയമത്തിലും ഒരാൾ തന്നെ പരിശുദ്ധാത്മാവിലും വെളിപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇതിൽ 3 ആളത്വം, അത് ഏകനായ ദൈവം ഒരുത്തനേ ഉള്ളൂ, 3 ഇല്ല. അപ്പൊ 3 വെളിപ്പെടലുകളുടെ മാത്രമാണ് ഉണ്ടായെന്നുള്ള അർത്ഥത്തിലാണ് മൊണാർക്കിയൻ സിദ്ധാന്തം കാണപ്പെട്ടത്. പക്ഷെ അതിനെയും സഭ കണ്ടക്ട് ചെയ്യുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ. അപ്പൊ ഇത് നമ്മൾ ഇതിനൊരു ചെറിയ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ ധാരാളമായ ടെസ്റ്റാണ് ഇതിനു വേണ്ടി ഉള്ളത്, പഠനങ്ങളാണുള്ളത്. അതൊന്നും വ്യക്തമായി അതെല്ലാം ധാരാളമായിട്ടുള്ള കാര്യമാണ്. അച്ഛനോട് അതിനൊക്കെ ഒരു ചെറിയ പേരുകൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അപ്പൊ വിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലിൽ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് ഉൾപ്പെടെയുള്ള വിശുദ്ധ തൃത്വം പിതാവുത്തനും പരിശുദ്ധാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ തൃത്വത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. തൃത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ തൃത്വവും ഇല്ലേ, അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇല്ലേ. 1 in 3, 3 in 1, അതാണ് വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിന്ന് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമുക്കതിനെ ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. ആക്ച്വലി ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ബിയോണ്ട് അവർ കാൽക്കുലേഷൻ തൃത്വം എന്ന് പറയുന്ന ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അഥനഗോറസ് ഐറേനിയസ് 133 AD 133 വരെയുള്ള കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ അലക്സാണ്ട്രിയായിട്ട് ക്ലെമീസ് എന്നീ പിതാക്കന്മാര് പരിശുദ്ധാത്മാവിന്റെ ആളത്വവും ദൈവത്വവും ഊന്നി പറഞ്ഞു. അവര് പരിശുദ്ധാത്മാവിന്റെ ആളത്വം ദൈവത്വം ഒരു വ്യക്തിയാണ്, ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അത് ത്രിയേക ദൈവമാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അതിനെ ഊന്നി പറഞ്ഞിട്ടുള്ള പിതാക്കന്മാരാണ്. ഒറിഗൻ, എന്നാൽ ഒറിഗൻ എന്ന് പറയുന്ന സഭാപിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഒറിഗൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാ ഒരു ക്രിയേഷൻ ആണ്, ഒരു സൃഷ്ടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം, അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനായിരുന്നു, അത് സഭ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും കർത്തൃജനും പാശ്ചാത്യ സഭാ ചിന്തകരിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴും വിശുദ്ധ തൃത്വത്തെ ഇപ്രകാരം വ്യാഖ്യാനിച്ചു, വിശുദ്ധ തൃത്വത്തിൽ കൂടി പിതാവ് മൗസീകരിക്കപ്പെടുന്നു, കാരണം പിതാവ് ഇച്ഛിച്ചു, പുത്രൻ നടപ്പാക്കി, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. കർത്തുല്യൻ, നൊവേഷ്യൻ, സിപ്രിയൻ എന്നിവർ പരിശുദ്ധാത്മാവിന്റെ ആളത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യാഖ്യാനിച്ച ആളുകളാണ്. അവരുടെ പേരുകൾ മാത്രം ഇവിടെ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ അടുത്ത പാഠമാണ്, പാഠം 5. പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ. അറിയോസിന്റെ വാദം, അറിയോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 4th century സഭാവിശ്വാസത്തെ ചോദ്യം ചെയ്ത ആളാണ്. പ്രധാനമായിട്ടും ക്രിസ്തുവിന്റെ സ്ഥാനത്തെ കുറിച്ചാണ്, സഭാവിയല്ല, ദൈവത്തോട് ഒരു പിതാവിന്റെ സബോർഡിനേറ്റ് മാത്രമാണ്, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ആളാണ് അറിയോസ്. നമ്മൾ കേട്ടിട്ടുണ്ട് അറിയോസിന്റെ പക്ഷക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സഭയിൽ വലിയൊരു കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു വേദവ്യമായിരുന്നു. അതിനെ ശക്തമായി എതിർത്തതും അതിനെ കണ്ടം ചെയ്തതും പരിശുദ്ധ നിക്കിയാസ് നെവറോസിൽ വെച്ചാണ്. വിശുദ്ധ അത്താനാസിയോസ് ആണ് അതിന്റെ അലക്സാണ്ടറിയായ വിശുദ്ധ അത്താനാസിയോസ് ആണ് അതിന്റെ വലിയ ഒരു ഒരു ഇതിനെ എതിർത്ത് സത്യവിശ്വാസത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ശക്തമായി പോരാടിയ വ്യക്തിയായിരുന്നു വിശുദ്ധ അത്താനാസിയോസ് എന്ന് പറയുന്ന സഭാപിതാവായിട്ടുള്ള അത്താനാസിയോസ്. അപ്പൊ അറിയോസിന്റെ വാദത്തിൽ ഈ പുത്രനെ കുറിച്ച് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും നിത്യനുമാണ് പരിശുദ്ധാത്മാവെന്ന സഭാവിശ്വാസത്തെ 4th century അദ്ദേഹം ചോദ്യം ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ പുത്രന്റെ ദൈവത്വം നിഷേധിച്ചു, പുത്രനെ മാത്രമല്ല നിഷേധിച്ചു, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വവും നിഷേധിക്കുക ഉണ്ടായി. സത്തയിലും മഹത്വത്തിലും വ്യത്യസ്തമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന അറിയോന്റെ വശക്കാർ വാദിച്ചു. പരിശുദ്ധാത്മാവ് പുത്രനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പുത്രനേക്കാൾ താഴ്ന്നതാണെന്നുമാണ് അവരുടെ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പുത്രനാണ്, പുത്രനെ കുറിച്ചാണ് പരാമർശിച്ചത്. പരിശുദ്ധാത്മാവ് പുത്രനേക്കാൾ താഴ്ന്നിരിക്കുന്നുവെന്നും അത് സൃഷ്ടിയാണെന്നും ഉള്ള ഇതാണ് അറിയോസിന്റെ വാദത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാസിഡോണിയൻ പക്ഷക്കാരെ കുറിച്ച് വേദവീതികളെ കുറിച്ച് പറയുന്നു. അവരും പറയുന്നത് 4th century തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു വേദവീതമായിരുന്നു. ക്രിസ്തുമിനോസ് പോലീസിലെ ബിഷപ്പായിരുന്ന മാസിഡോണിയന്റെ പേരിലാണ് ഇവർ അറിയപ്പെടുകയുണ്ടായത്. അവിടെ ഈ പരിശുദ്ധാത്മാവിനെ ആണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം ദൈവത്വം പിതാവിന്റെ ദൈവത്വം പോലെയുള്ളതല്ല. അവര് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയുണ്ടായി, പുത്രനോ ദൈവത്വത്തെ ഏറ്റു പറയുകയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്ത ആളുകളാണ് അവർ. പുത്രനോ ദൈവത്വത്തെ അവർ ഏറ്റു പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വിശുദ്ധ കൂർബോസിന്റെ മറുപടി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിശ്വാസ പ്രബോധനങ്ങളിൽ കൂടി ജെറുസലേമിലെ വിശുദ്ധ കൂർബോസ് സഭാപിതാവായിട്ടുള്ള കൂർബോസ് ഏറി 315 മുതൽ 386 വരെ ജീവിച്ചിരുന്ന ആളാണ് സഭാപിതാവ്. അദ്ദേഹത്തിന്റെ പേരുകളാണ് നമ്മൾ ഇന്ന് പിതാക്കന്മാരൊക്കെ എടുക്കുന്നത്. അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രചോദിതമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പഴയ നിയമത്തിലെ ആത്മാവും പുതിയ നിയമത്തിലെ ആത്മാവും വ്യത്യസ്തമാണെന്ന് പഠിപ്പിച്ച മാർക്കിയോനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. പിതാവിനോടും പുത്രനോടും ഒരുമിച്ച് ബഹുമാനിക്കപ്പെടുകയും എണ്ണപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ആളത്വവും ദൈവത്വവും അദ്ദേഹം ഊന്നി പറഞ്ഞു. അപ്പൊ നമ്മുടെ വിശ്വാസപ്രമാണം 2-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ ചെല്ലുന്നതാണ്, പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ. അതിനകത്ത് ഒരു സബോർഡിനേഷനും ഇല്ല, സമസ്വഭാവിയാണ്, സമനാണ് എന്നുള്ളൊരാശയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആത്മാവിനെ എതിർക്കുന്നവരുടെ ഉപദേശത്തെ കുറിച്ച് ഇവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആത്മാവിനെ എതിർക്കുന്നവരുടെ ഉപദേശം സെറാപ്പിയോനുള്ള എഴുത്തിൽ വിശുദ്ധ അത്താനാസിയോസ് ക്രോഡീകരിച്ചിരിക്കുന്നു. പക്ഷേ അത്താനാസിയോസിന്റെ ചിന്തയാണ് പരിശുദ്ധാത്മാവിന്റെ എതിർക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു മറുപടിയായിട്ട് വിശുദ്ധനായിട്ടുള്ള അത്താനാസിയോസ് ശക്തമായ ഭാഷയിൽ കാരാം സ്വമായിരിക്കുന്നത് എന്ന ചെറുപ്പത്തിലെ ആളത്വങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പരിശുദ്ധാത്മാവ് സൃഷ്ടിയാണെന്ന സിദ്ധാർത്ഥി അദ്ദേഹം എതിർത്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബിഷപ്പ് സെറാപ്പിയോൻ എഴുതിയ എഴുത്തുകളിലും അറിയോന്യ പക്ഷക്കാർക്കെതിരായ പ്രബോധനങ്ങളിലും വിശുദ്ധ അത്താനാസിയോസ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള സഭയുടെ പഠിപ്പിച്ചിൽ വിഷമാണ്. അപ്പൊ അതിന്റെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ പറയുന്നത്. പുത്രൻ പിതാവിന്റെ അതേ സാരാർത്ഥത്തിലുള്ളവനും സൃഷ്ടി അല്ലാത്തവനുമാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. ഇത് ആത്മാവെ എതിർക്കുന്നുള്ള ഉപദേശമാണ്, അത് സ്ഥാനാർത്ഥികൾ ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവെ എതിർക്കുന്ന ആളുകളുടെ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവമല്ല, ആത്മാവ് സൃഷ്ടി മാത്രമാണ്, പുത്രനാണല്ല സൃഷ്ടിച്ചത്. അതിനാൽ ആത്മാവും പുത്രനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് പുത്രന്റെ ഒരു സൃഷ്ടി മാത്രമാണ്, പുത്രന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. അതായത് പരിശുദ്ധാത്മാവ് ഒരു മാലാഹയാണ്, മറ്റ് മാലാഹമാരെക്കാളും വലിയവനാണ് പരിശുദ്ധാത്മാവ്. ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ദൂതന്മാരിൽ ഒന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന് അവർ പഠിപ്പിച്ചു. കൃത്വത്തിലെ ആളത്തങ്ങളുടെ വ്യാപാരങ്ങൾ വ്യത്യസ്തങ്ങളും അന്യോന്യം ബന്ധമില്ലാത്തതുമാണെന്ന് അവർ വാദിച്ചു. പ്രചാത്തനാസ്യത്ത് ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം സെറാഫിയനെ എഴുതിയ എഴുത്തുകളിൽ ഈ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്ന ആളുകളുടെ വാദഗതികളെ ക്രോഡീകരിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ വായിച്ചുണ്ടായത്. അത്തനാസ്യോസിനെ പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധാത്മാവ് സൃഷ്ടിയുമല്ല, ദൂതനുമല്ല എന്നുള്ളതാണ്. പുത്രം ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണ് വിശുദ്ധ അത്തനാസ്യ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് സൃഷ്ടിയാണെങ്കിൽ പുത്രനും സൃഷ്ടിയായിരിക്കും. പുത്രന്റെ സൃഷ്ടിയാണ് പരിശുദ്ധാത്മാവെങ്കിൽ പിതാവിന്റെ സൃഷ്ടിയായിരിക്കും പുത്രൻ. പരിശുദ്ധാത്മാവ് പുത്രന്റെ ആത്മാവാണ്, പുത്രന് പിതാവിനോടുള്ള ഐക്യം പരിശുദ്ധാത്മാവിന് പുത്രനോടുമുണ്ട്. വിശുദ്ധ തൃത്വത്തെ പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. അത്താനാസിയോസിന്റെ ലേഖനങ്ങളിലും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിലും എല്ലാം തന്നെ പരിശുദ്ധാത്മാവ് പിതാവിനോട് സമനാണെന്നും തൃത്വത്തിൽ ഒരുവനാണെന്നും പുത്രനിൽ നിന്ന് ഉറപ്പെടുന്നവനാണെന്നുമുള്ള ഒരാശയം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസ പ്രഖ്യാപനം നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത് നമുക്കറിയാം. ആ വിശ്വാസത്തിലും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഫിലാക്വേ ഫിലിയോക്കെ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ സംബന്ധിച്ച് റോമൻ കത്തോലിക്കാ സഭ കൂട്ടിച്ചേർത്ത ഒരാശയത്തെയാണ് ഫിലിയോക്കെ എന്നുള്ള ഒരു പദത്തിൽ കൂടെ പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭ ഉദ്ദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അത് എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ ഇതിന് നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള ആശയമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടെ സംബന്ധിച്ച് പിതാവിൽ നിന്നും എന്ന് കഴിഞ്ഞിട്ട് പുത്രനിൽ നിന്ന് എന്ന് കൂട്ടിച്ചേർത്താണ് റോമൻ കത്തോലിക്ക സഭ വിശ്വാസം പഠിപ്പിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ സഭയുടെ സൈദ്ധാന്തികരിൽ പ്രമുഖനായ ഇപ്പോയിലെ അഗസ്റ്റിൻ നൽകിയ തത്വ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ സഭ ഫിലിയോക്കെ എന്ന് കൂട്ടിച്ചേർത്ത് നടത്തിയത്. അടുത്ത സഭകളാരും ഇത് അംഗീകരിക്കുന്നില്ല. അപ്പോ കാലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ. അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കും. പിതാവിനോടിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ളതാണ് ഫിലിയോക്കെ എന്നുള്ള പദപ്രയോഗത്തിൽ കൂടി കത്തോലിക്ക സഭ കൂട്ടിച്ചേർക്കുകയുണ്ടായത്. പക്ഷെ ഓരോ സഭകൾ അതിനെ എതിർക്കുകയും അത് അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, നേരത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. കപ്പദോക്യൻ പിതാക്കന്മാരെന്താണ് പറയുന്നത്? കപ്പദോക്യൻ പിതാക്കന്മാര് കൈസര്യയിലെ വിശുദ്ധ ബസേലിയോസ്, അദ്ദേഹത്തിന്റെ സഹോദരൻ നിസ്സാരിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, അവരുടെ സുഹൃത്തായിട്ടുള്ള നാസിയാനസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരാണ്. അവര് അവരുടെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ സമത്വത്തിലുള്ള സമപ്രഭാവത്തെ പറ്റിയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ ആളത്വത്തെ കുറിച്ചും വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. അതിന് അതിന്റെ പൂർണ്ണ സമത്വം, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ സമത്വമാണ് ഉള്ളതാണ് എന്നാണ് ഇത് ബസേലിയോസ് നൽകുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. പൂർണ്ണ സമത്വമുള്ള ആളാണ്, വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാണ്. ആ നിത്യവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലിയതായ കാര്യങ്ങൾ തന്നെയാണ് ഈ പിതാക്കന്മാർ നൽകുന്നത്. സ്വയംഭൂവാണ്, മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെയാണ് വിശ്വാസികൾ പ്രാപിക്കുന്നത് എന്നുള്ള ആശയങ്ങൾ ഈ ചിന്ത ഇവരുടെ ചിന്താഗതികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം കപ്പദോക്യയിലെ പിതാക്കന്മാർ നൽകുന്നുണ്ട്. നാസ്യാംസിലെ വിശുദ്ധ ഗ്രിഗോറിയോസാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വേദവചനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ് നാസ്യാംസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തയിൽ സൂര്യന്റെ പ്രകാശത്തെ കുറിച്ച് പറയും, സൂര്യന്റെ രശ്മികളെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ബന്ധമില്ലാത്തവനായി നിത്യനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. അവൻ സൃഷ്ടിയല്ല, പിതാവാ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാ പിതാവിനോട് ബന്ധപ്പെട്ട് സ്തുതിയെയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് കാണിക്കുവാൻ സൂര്യന്റെയും സൂര്യരശ്മിയുടെയും ഉദാഹരണം വിശുദ്ധയോട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം സൂര്യനില്ലെങ്കിൽ രശ്മിയില്ല. സൂര്യനുള്ളപ്പോൾ അതിന്റെ പ്രകാശമുണ്ട്, അതിന്റെ ചൂടുണ്ട്, അതിന്റെ രശ്മിയുണ്ട് എന്ന് പറയുന്നത് പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് നിലയിലാണ്. സൂര്യനും രശ്മിയും ചൂടും എന്ന് പറയുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം അതിൽ ഒരു ഒരു അനാലജി അദ്ദേഹം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അതിന്റെ പരിമിതി നമ്മുടെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കത്തക്കവണ്ണമുള്ള നമ്മുടെ പരിമിതികളിൽപ്പെട്ട ഒരു അനാലജി മാത്രം അവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാ ദൈവീകരിക്കുന്നവനാണ്, ദൈവീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാ ദാനങ്ങൾ സഭയില് ഈ ദാനങ്ങൾ ധാരാളമായിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തെല്ലാം വ്യാപാരത്താലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഭാവിയെക്കുറിച്ച് ഭാവിയെ അറിയുവാനുള്ളതായിട്ടുള്ള വരം പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെ നൽകുന്നുണ്ട്. ദൈവിക രഹസ്യങ്ങളുടെ വഴിപ്പടികൾ, കൃപാദാനങ്ങളുടെ പങ്കിടയും, സ്വർഗരാജ്യത്തിലെ പൗരത്വം, മാലാഭവാന്മാരുടെ കൂട്ടങ്ങളോടുള്ള സ്ഥാനം, നിത്യസമാധാനം, ദൈവത്തിലുള്ള വാസം, ദൈവത്തെ പോലെയാകുന്ന അനുഭവം, സർവ്വവരെ ദൈവീകരിക്കപ്പെടുവാനുള്ള ഭാഗ്യം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് മൂലം നമുക്ക് ലഭിക്കുന്നതായിട്ട് കപ്പദോക്യ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈയൊരു പാഠത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ ചിന്തകളാണ് നമ്മൾ കണ്ടത്. ചെറിയ ചിന്തകൾ നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പാഠത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനായിട്ടുള്ള സാവകാശം നമുക്ക് കിട്ടുകയില്ല. ഒരു നമ്മൾ റോട്ട പ്രദക്ഷിണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം മുതൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളും ചെറിയ പരിശുദ്ധാത്മാതിരായിട്ടുള്ള വേദവീതങ്ങളും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു ഒരു നിർവചനം, അതിൽ വ്യക്തമായ ഒരു അറിവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവിധ വേദപുസ്തകവും സഭയും സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ആ പരിശുദ്ധാത്മാവ് തത്വത്തിൽ ഒരുവനാണെന്നും ഒരാളത്വമുള്ള ആളാണെന്നും ദൈവത്വമുള്ള ആളാണെന്നുമുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വ്യാപരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനാണ് നാം ജീവിക്കുന്നതെന്നും നാം വിശുദ്ധ മോറോനിലൂടെ വിശുദ്ധ സഭയുടെ മക്കളായി ദൈവമക്കളായി തീർന്നിരിക്കുന്നു, ആ രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ്. ഇതിന്റെ ഒരു 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 സമാപനത്തിലേക്ക് മോഹനപ്പെട്ട് എത്തിപ്പെടുകയാണ്. അതിനോട് ഒന്നുകൊണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഈ പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ദൈവീകരണം ഈ പുസ്തകത്തെ കുറിച്ചുള്ള ആരൊക്കെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഒരു ഉപസംഹാരമാണ്, അതിന്റെ ഒരു കൺക്ലൂഷനാണ് മോഹനപ്പെട്ട് അച്ഛൻ പറയുന്നത്. ഇത് പല കാര്യങ്ങളും ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള മൂന്ന് ദൈവത്വങ്ങളെ കുറിച്ചും ആളത്വങ്ങളെ കുറിച്ചും നമ്മൾ വിശദമായ ഒരു 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 അന്വേഷണം നമ്മൾ നടത്തുകയുണ്ടായി. വേദപുസ്തക അടിസ്ഥാനപരമായിട്ട് ധാരാളം വേദവാക്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. മോഹനപ്പെട്ട് അച്ഛൻ്റെ ധാരാളം വേദവാക്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വിശുദ്ധ ക്രിസ്തുവത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ലഭിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചതായിട്ടുള്ള പുസ്തകം അഭിനന്ദിയും അവസാദത്തിനുള്ള വിശ്വാസം ദീപ്തി എന്നുള്ള പുസ്തകത്തില് ഈ ക്രിസ്തുവത്തെ കുറിച്ചുള്ള ആശയങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ബിബ്ലിക്കലായിട്ടാണ് ഈ പുസ്തകത്തിൽ മോഹനപ്പെട്ട അച്ഛൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേദപരീതങ്ങളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ദൈവീകരണം പ്രാപിക്കുന്ന അനുഭവം, അനുഷ്ഠാന ജീവിതത്തിന്റെ പാരമ്പര്യം, അനുഗ്രഹത്തിന്റെ കണ്ണുനീർ, സഭയുടെ വിശ്വാസ വിശകലനം, മനുഷ്യവതാര മർമ്മങ്ങളുടെ വിശദീകരണം, ജഡമായി തീർന്ന വചനം, ദൈവം തന്നെയെന്ന് പ്രഖ്യാപിക്കൽ, വിശുദ്ധ ദൃത്വത്തിലെ ആളത്വങ്ങൾ തമ്മിലുള്ള നിത്യബന്ധം, ശരിയായി വിശദീകരിക്കുന്ന പ്രവശാലകൻ എന്നീ നിർവചനങ്ങളെല്ലാം ഇതിനകത്ത് അർത്ഥസമ്പുഷ്ടമായിട്ട് ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് കാണിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കൂടെ നമ്മൾ കാണുകയുണ്ടായത്. അങ്ങനെ ഇതിന്റെ ഒരു സമാപനം, ഈ പുസ്തകത്തിന്റെ ഒരു സമാപനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പഠിക്കുന്ന ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു ബഹുമാനപ്പെട്ട ജേക്കിം മാത്യു അച്ഛനും ഞാനും ഇതിന്റെ വിവിധ വശങ്ങൾ, അച്ഛനാണ് കൂടുതലും ഈ ഒരു പുസ്തകം കൈകാര്യം ചെയ്തത്, ഞാൻ ചില പാഠങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ഒരു ഈ ഒരു പുസ്തകത്തിലൂടെ ജലശാസ്ത്രത്തിന്റെ വളരെ ആഴമായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നതെങ്കിലും വളരെ ലളിതമായിട്ട് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ഒരു നല്ലൊരു വിവരണം ഈ പുസ്തകത്തിൽ നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇത് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേദവസ്തു അടിസ്ഥാനപരമായി വേദവസ്തുവത്തിലെ വാക്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴമായി നമുക്ക് ഉറയ്ക്കുവാനും വിശ്വാസത്തെ വളർത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ഒരു കോഴ്സ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ലെവലിലേക്ക് പോകുന്നു. അതിനെക്കുറിച്ച് മനോജ് നിങ്ങൾക്ക് വിശദീകരണം തരുന്നതാണ്. ഇത് കേട്ട ആളുകൾ ഇതിന്റെ ഒരു സമ്മറി, ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇതൊന്നും എഴുതാൻ കഴിയുന്നില്ലെങ്കിലും ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത്ര ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു സംക്ഷിപ്തം ഇതിനെക്കുറിച്ച് ഈ പുസ്തകങ്ങളെ കുറിച്ച് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഇത് കേൾക്കുന്ന ആളുകൾ അത് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിനും ഒക്കെ സാധിക്കും. ഈ ഒരു ദിവ്യബോധന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാകാരായ ആളുകൾക്ക് വേദശാസ്ത്രത്തിലും വേദപുസ്തകത്തിലും അവയുടെ പാരമ്പര്യത്തിലും ഒക്കെ ജ്ഞാനം അവഗാഹം ലഭിച്ച് അവരനേകർക്ക് പ്രയോജനകരമായിട്ട് ജീവിക്കുവാൻ സാധ്യമാകണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വൈദികർക്ക് മാത്രം സെമിനാരി അധ്യാപനം നടത്തുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒന്നല്ലല്ലോ ഇത്. ഇതെല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സന്തസ്കൂളിലെ അധ്യാപകർ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കുകയും സന്തസ്കൂളിലെ ഒരു പുസ്തകം നമ്മളെടുത്ത് പഠിക്കുക അത് പഠിപ്പിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് പ്രയോജനം പഠിക്കുവാനും ഇടവ ജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ അനേകർക്ക് നല്ല വഴികാട്ടികളായി തീരാനും ഇതുമൂലം സാധിക്കും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
Thank you, Achin, for that wonderful class. Really appreciate the session you've taken to close out the Divya Bodhanam POC course. As Achin reminded, we request everyone to please turn in the 2-page summary on this unit, as well as all other units they may not have submitted already. All the summaries need to be sent to Mr. Alex Alexander. Any questions, you can always contact me at 832-633-0593. We plan to complete the grading of all the material for the POC program by December 31st. So all the summaries have to be sent to Mr. Alex Alexander in time so he can review all the material submitted and we can prepare a graduation list for this POC course. Once again, request everybody to send their summaries, however many they may have left to do. To Mr. Alexander at the earliest. I also want to take a minute to thank the director of the Divya Bodhanam program, also the teacher of today's session, Reverend Father Dr. Matthew Koshy, the secretary of the Divya Bodhanam program for the last 3 years, Mr. Alex Alexander, and the media chair for the diocese, Mr. Manoj Matthew, for the exemplary work they've done in the last 3 years, which again is the first ever POC program diocesan-wide in the Diocese of Southwest America. Achin, Alex Rango, and Manoj, thank you for all your hard work, your commitment, and all the energy you put into building a program from scratch to now at the doorstep of completion of its first graduating class. Thank you very much.
Thank you, Manoj.
With that, Achin, if you have nothing else to add, please close out this session with prayer.
Manoj പറഞ്ഞ പോലെ ഞാൻ എല്ലാവർക്കും ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അലക്സ് അതുപോലെ തന്നെ മനോജ് തോമസ് ഓർപ്പിച്ചതുപോലെ മനോജ് മാത്യു എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിരന്തരമായ ശ്രദ്ധയും പ്രവർത്തനവും ഇതിന്റെ പുറകിലുണ്ട്. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ മനോജ് തോമസ് ചെയ്ത അവർ ന്യൂ സെക്രട്ടറി ആൻഡ് ഹി ഹാസ് മെനി പ്ലാൻസ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് ഹി വിൽ അനൗൺസ് ഇറ്റ് ത്രൂ ദ ഡയോസിസൻ വെബ്സൈറ്റ് ഓർ Tirumani will send you a kalpana regarding our future plans. So I wish to thank everyone for your participation and I will be able to get the money.
Thank you, everyone. Thank you, Achin, Alex Sangal, Mr. Manoj Matthews, and have a good night.
Thank you.